ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പിഎം ശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനംവകുപ്പ് വിഷൻ 2031 പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാന്റ് കാനഡയെ നേരിടും. ബ്രസീൽ സ്കോട്ട്ലാന്റ് മത്സരം നാളെ പുലർച്ചെ 3:30. പിഎം ശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സിപിഐയിലെ പി പ്രസാദാണ് നോട്ടീസ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി രജു കോലിയക്കോട്.
പിഎം ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീന് പറയാൻ കഴിയാത്തത് അപമാനകരമാണെന്നും പദ്ധതിയുടെ എംഒയുവിൽ നിന്ന് നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പിന്മാറാൻ കഴിയുമെന്നും പി പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ എൽഡിഎഫ് സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎം ശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. പിഎം ശ്രീയിൽ ഈ സർക്കാർ ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമാകും ഒരു തീരുമാനം ഉണ്ടാവുകയെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ വ്യക്തമാക്കി. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
അടിസ്ഥാന പശ്ചാത്തല സൌകര്യ വികസനത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ പദ്ധതികൾ നടപ്പാക്കിയ കേരളത്തിൽ ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്രം നടപ്പാക്കുന്ന പിഎം ശ്രീ പദ്ധതി ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരാർ റദ്ദാക്കാനല്ല, മരവിപ്പിക്കാനാണ് എൽഡിഎഫ് ഗവൺമെന്റ് തീരുമാനിച്ചതെന്നും പുതിയ ഗവൺമെന്റ് തീരുമാനം എടുത്താലേ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കൂ എന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് എൽഡിഎഫ് ഗവൺമെന്റ് ഫണ്ടൊന്നും വാങ്ങിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിൽ നിന്ന് ആളുകളെ മുക്തമാക്കാനും മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളുടെ അടിവേരറുക്കാനും സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കത്ത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്റലിജൻസ് അധിഷ്ഠിതമായ നിയമ നടപടികൾ ശക്തിപ്പെടുത്തുകയും മയക്കുമരുന്ന് കടത്തുകാരുടെ സാമ്പത്തിക ശൃംഖലകൾ തകർക്കുകയും അനധികൃത സമ്പാദ്യകൾ കണ്ടുകെട്ടുകയും ചെയ്യുന്നതായി മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. അന്തർസംസ്ഥാന അന്തർദേശീയ മയക്കുമരുന്ന് കടത്തുകാരെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത്തരം സംഘങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് തത്സമയ വിവര കൈമാറ്റം, സംയുക്ത ഓപ്പറേഷനുകൾ, ഏകോപിത ആസൂത്രണം എന്നിവ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ അഭിപ്രായപ്പെട്ടു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വനംവകുപ്പ് വിഷൻ 2031 പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ പറഞ്ഞു. സംഘർഷം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് അർഹമായ ധനസഹായം സമയബന്ധിതമായി നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വനങ്ങളുടെ വാഹകശേഷി കണക്കാക്കാനും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന്റെ കാരണങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാനും ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി വനംവകുപ്പ് ആശയവിനിമയം നടത്തിയതായും ഷിബു ബേബി ജോൺ പറഞ്ഞു. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നും ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മുൻ ഗവൺമെന്റ് നടപ്പാക്കിയ ഗോത്രബന്ധു പദ്ധതി നിർത്തലാക്കിയിട്ടില്ലെന്ന് മന്ത്രി കെ എ തുളസി അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 326 മെന്റർ ടീച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കുവേണ്ടി കോഴ്സുകൾ പരിഷ്കരിക്കുന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കുമെന്നും കെ എ തുളസി വ്യക്തമാക്കി. ജലജന്യ രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ശേഖരിച്ച് പരിശോധിച്ചു വരുന്നതായി മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. പുതിയ ജലനയം രൂപീകരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കുടിവെള്ള പദ്ധതികൾക്കും മറ്റും റോഡുകളിൽ ചാലെടുക്കുമ്പോൾ അവ സമയബന്ധിതമായി നന്നാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി വിധിച്ചു. കൌൺസിലർമാർ വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ പേരിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവെന്ന് ഹൈക്കോടതി കണ്ടെത്തിയത്. 4 ആഴ്ചയ്ക്കകം കൌൺസിലർമാരോട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. കൌൺസിലർ എസ് പി ദീപക് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് വിധി. ദൈവനാമത്തിലോ സഗൌരവമോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ചട്ടം വ്യവസ്ഥ ചെയ്യുന്നതെന്ന് കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൌൺസിലർമാർ ഹൈക്കോടതി വിധിപ്രകാരം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു. ഹൈക്കോടതി വിധി പാലിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. നികുതി കുറച്ച് കേരളത്തെ മദ്യ ഇടനാഴിയാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രമമെന്ന് ബിജെപി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ എംഎൽഎ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരളവും കർണാടകവും തമ്മിലെ ഡീലാണെന്നും ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ നടത്തുകയും മറുവശത്ത് മദ്യവിപണിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ മദ്യനയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു. കൊച്ചിയിലും കോഴിക്കോടും മലപ്പുറത്തും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രകടനം തടഞ്ഞു. തൃശൂരിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറിയാകും. രാവിലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് പുതിയ ചീഫ് സെക്രട്ടറിയെ തീരുമാനിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡയെ നേരിടും. ബോസ്നിയ ഖത്തർ മത്സരം സിയാറ്റിലാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാന്റിനെയും അറ്റ്ലാന്റയിൽ മൊറാക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. ഈ മാസം 28 ഇംഗ്ലണ്ടിനെതിരായ രണ്ടാമത്തെ മത്സരത്തോടെ ഇന്ത്യയുടെ പര്യടനം അവസാനിക്കും. സംഭരണം സജീവമാക്കിയതോടെ വിപണിയിൽ ഏലയ്ക്ക വില വീണ്ടും ഉയരുന്നു. ശരാശരി വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായാണ് വർദ്ധിച്ചത്. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് വിലയിലെ മുന്നേറ്റം. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലയ്ക്കായ്ക്ക് 3500 രൂപ വരെ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലയ്ക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽമഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. അന്ന് പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ഈ ലേലത്തിൽ കിലോയ്ക്ക് 7000 രൂപ വരെയും കട്ടപ്പന കമ്പോളത്തിൽ 6000 രൂപ വരെയും വില ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്.
കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും. തൃക്കലശാട്ടോടെയാണ് സമാപനം. ചോതി വിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരി വാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകൾ ഇന്ന് നടത്തും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. 14th പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആശംസ നേർന്നു. സുരക്ഷിത് പാസ്പോർട്ട്, സുഗം സേവ, സശക്ത് നാഗരിക് എന്ന കാഴ്ചപ്പാടോടെ പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യവുമാക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയിലെ സഹ അധ്യക്ഷ സ്ഥാനം രാഷ്ട്രീയവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ പക്ഷപാത പെരുമാറ്റത്തിനെതിരെ ഇന്ത്യ പ്രതിഷേധിച്ചു. കാശ്മീർ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കുന്ന പാക് ശ്രമത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി പി ഹരീഷാണ് പ്രതിഷേധം അറിയിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ത്തിലധികം നാവികരെ ഒഴിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന പദ്ധതി പ്രഖ്യാപിച്ചു. ഒഴിപ്പിക്കൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ ഗ്യാരണ്ടികൾ പരിശോധിച്ചതായും സുരക്ഷിത സാഹചര്യങ്ങളാണെന്നും ഐഎംഒ സെക്രട്ടറി ജനറൽ ആർസേനിയോ ഡൊമിംഗസ് പറഞ്ഞു. യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. സമാധാന സേനയ്ക്കോ അവരുടെ കേന്ദ്രങ്ങൾക്കോ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്ന് പ്രമേയം വ്യക്തമാക്കുന്നു. പിഎംശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനം വകുപ്പ് വിഷൻ 2031 പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാന്റ് കാനഡയെ നേരിടും. ബ്രസീൽ സ്കോട്ട്ലാന്റ് മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.